2022 ഒക്ടോബർ 30 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. നവോത്ഥാനത്തിന് ശക്തി പകർന്ന അദ്വൈതി ശശീന്ദ്രൻ പാട്ട്യം എഴുതുന്നു. കേരളീയ നവോത്ഥാന പ്രവാഹത്തിന് ശക്തി പകർന്ന ആത്മീയാചാര്യരിൽ ഒരാളാണ് വാക്ഭടാനന്ദ ഗുരു എന്ന് വിഖ്യാതനായ വി കെ ഗുരുക്കൾ. ശ്രീനാരായണ ഗുരുദേവനെ ഗുരുവായി സങ്കല്പിച്ച് മലബാറിൽ സാമൂഹ്യ പരിവർത്തനത്തിന് അതിശക്തമായ ഇടപെടൽ നടത്തി. ശ്രീനാരായണ ഗുരുവിന്റെ സമാന ആശയങ്ങളിലൂടെയായിരുന്നു വാക്ഭടാനന്ദന്റെ സഞ്ചാരവും. അദ്വൈതികളായ ഇരുവരും സാമൂഹ്യ പരിവർത്തനത്തിനും സാംസ്കാരികോന്നമനത്തിനും ഏകമാർഗം സ്വീകരിച്ചെങ്കിലും ആത്മസാക്ഷാത്കാരത്തിന് വ്യത്യസ്തമായ അനുഷ്ഠാനമാർഗ്ഗങ്ങൾ സമൂഹത്തിന് നൽകി. അജ്ഞരായ ജനതയെ ഉണർത്തണമെങ്കിൽ ഭൌതികവിദ്യയോടൊപ്പം ആത്മവിദ്യ കൂടി പഠിപ്പിക്കണമെന്ന് ബോധ്യമുണ്ടായിരുന്നു ഇരുവർക്കും. വി കെ ഗുരുക്കൾ വാക്ഭടാനന്ദനായി മാറുന്നതിന് മുൻപാണ് ആദ്യമായി ഗുരുദേവനെ കാണുന്നത്. അക്കാലത്ത് വി കെ ഗുരുക്കൾ ജന്മദേശമായ പാട്ട്യത്തും തൊട്ടടുത്ത മാക്കൂൽ പീടികയിലും പാനൂരും സംസ്കൃത പാഠശാലകൾ നടത്തിയിരുന്നു. പൂർണമായും സ്വീകാര്യനായ ആത്മീയാചാര്യനെ കണ്ടെത്താനായില്ല എന്നതായിരുന്നു വി കെ ഗുരുക്കളെ അക്കാലത്ത് അലട്ടിയിരുന്ന പ്രശ്നം. ആ അന്വേഷണമാണ് ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി തലശ്ശേരിയിലെത്തിയപ്പോൾ അവസാനിച്ചത്. തികഞ്ഞ ഭക്തനും ആധ്യാത്മിക തൽപരനുമായ വരദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണനായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ തലശ്ശേരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നത്. വരദൂരിന്റെ തലശ്ശേരിയിലെ പിലാക്കൂലിലെ ഭവനത്തിൽ വിശ്രമിച്ച ഗുരുദേവനെ കാണാനുള്ള മോഹം വി കെ ഗുരുക്കളിൽ അത്രയ്ക്ക് ശക്തമായിരുന്നു. അന്ന് ഭക്തരുടെ കൂട്ടത്തിലായിരുന്നു വി കെ ഗുരുക്കളും അനുയായിയായ എം കെ കേളുവൈദ്യരും അവിടെയെത്തിയത്. അദ്വൈതിയായ ഗുരുദേവൻ ക്ഷേത്രസ്ഥാപനത്തിന് താൽപര്യമെടുക്കുന്നതിനുള്ള വിയോജിപ്പ് വി കെ ഗുരുക്കൾ ആദ്യ സന്ദർശനത്തിൽ തന്നെ വ്യക്തമാക്കി. നിർനിമേഷമായുള്ള ഒരു നോട്ടമായിരുന്നു ഗുരുദേവന്റെ മറുപടി. ഇറങ്ങുന്ന നേരത്ത് പാദത്തിൽ നമസ്കരിച്ചപ്പോൾ വി കെ ഗുരുക്കൾക്ക് ഇതാവശ്യമില്ലല്ലോ എന്നായി ഗുരുദേവൻ. വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് കാരപ്പറമ്പിൽ താൻ നടത്തുന്ന തത്വപ്രകാശികയിലെ ശിഷ്യൻ നാണുവൈദ്യരുടെ അപേക്ഷ പ്രകാരം ഒരു വാദസദസ്സിൽ പങ്കെടുക്കാൻ തിരുവിതാംകൂറിലേക്ക് തിരിച്ചപ്പോഴായിരുന്നു രണ്ടാമത്തെ കണ്ടുമുട്ടൽ. അദ്വൈതിയായ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിവരുന്നതിലെ വൈരുദ്ധ്യം നേരിട്ടറിയണം എന്നതായിരുന്നു ആഗ്രഹം. ശിവയോഗി വിലാസം മാസികയുടെ മാനേജർ പി സ്വാമിക്കുട്ടിയോടൊപ്പം അദ്വൈതാശ്രമത്തിലെത്തിയ വാക്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. കാലങ്ങളായി അലട്ടിയ സംശയം ഗുരുദേവനുമായി പങ്കിട്ടു. ആ സംഭാഷണം കുറിച്ചെടുത്ത സ്വാമിക്കുട്ടി 1914 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ശിവയോഗി വിലാസം മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയായിരുന്നു. വാക്ഭടാനന്ദൻ: സ്വാമി അദ്വൈതിയാണല്ലോ, അതുകൊണ്ട് അങ്ങയെ കാണണമെന്ന് കുറച്ചുകാലമായി ആഗ്രഹിക്കുന്നു. അതിനുള്ള ഭാഗ്യം ഇപ്പോഴുണ്ടായി. ശ്രീനാരായണ ഗുരു: അതെ, നാം അദ്വൈതി തന്നെ. ഗുരുക്കളും അദ്വൈതിയല്ലേ, അപ്പോൾ നാം ഒന്നാണ്. വാക്ഭടാനന്ദൻ: അങ്ങ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, അദ്വൈതവും അതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? ശ്രീനാരായണ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട്: ജനങ്ങൾ സ്വൈര്യം തരേണ്ടേ? അവർക്ക് ക്ഷേത്രം വേണം, പിന്നെ കുറെ ശുചിത്വമെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് നാമും വിചാരിച്ചു. വാക്ഭടാനന്ദൻ: അങ്ങ് ഒരാചാര്യനാണ്, അങ്ങയുടെ സിദ്ധാന്തത്തിന് ജനങ്ങളെ വഴക്കിയെടുക്കേണ്ടതല്ലേ? ശ്രീനാരായണ ഗുരു: നാം ആദ്യകാലത്ത് അവരെ വിളിച്ചു, വിളികേട്ട് ആരും വന്നില്ല. വാക്ഭടാനന്ദൻ: അദ്വൈതവും യോഗസിദ്ധാന്തവുമായി ക്ഷേത്രവിശ്വാസത്തിന് ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിഗ്രഹാരാധനയെ ശക്തിപൂർവം എതിർക്കുന്നവരാണ്. ശ്രീനാരായണ ഗുരു: നല്ലതാണല്ലോ, നാമും നിങ്ങളുടെ പക്ഷത്താണ്. ഇങ്ങനെയായിരുന്നു ആ സംഭാഷണം അവസാനിച്ചത്. അതിനുശേഷം ആലുവ ആശ്രമത്തിൽ വിഗ്രഹാരാധനയെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും പ്രഭാഷണങ്ങൾ നടന്നു. വാക്ഭടാനന്ദന്റെ ആഗ്രഹപ്രകാരം ശ്രീനാരായണ ഗുരുവായിരുന്നു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. വാക്ഭടാനന്ദൻ വിഗ്രഹാരാധനയിലെ നിരർത്ഥകത വിശദമാക്കിയും സ്വാമി ശിവപ്രസാദ് വിഗ്രഹാരാധനയെ അനുകൂലിച്ചുമായിരുന്നു സംസാരിച്ചത്. ഒടുക്കം അധ്യക്ഷനായിരുന്ന ഗുരുദേവന്റെ അഭിപ്രായം സദസ് ഒന്നടങ്കം ആവശ്യപ്പെട്ടു. രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ഗുരുദേവന്റെ വാക്ക് കേട്ടിട്ടും സദസ് പിരിഞ്ഞില്ല. വിജ്ഞന്മാർക്ക് വാക്ഭടാനന്ദൻ പറഞ്ഞതും അജ്ഞന്മാർക്ക് ശിവപ്രസാദ് പറഞ്ഞതും ശരി എന്നായിരുന്നു ഒടുവിൽ ഗുരുദേവന്റെ തീർപ്പ്. ജാതി, മതം, വിഗ്രഹാരാധനയൊക്കെ ഇരുവരുടെയും സംഭാഷണങ്ങളിൽ കടന്നുവന്നിരുന്നു. ദൃഢമായ സ്നേഹവും ആദരവും എന്നും ഗുരുദേവനും വാക്ഭടാനന്ദനും തമ്മിൽ കാത്തുസൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 83rd സമാധി ദിനം ഒക്ടോബർ 28 ആയിരുന്നു.